പാഠം 10. വാഗ്ദത്ത ഭൂമിയിൽ. ദൈവജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തെ ധിക്കരിച്ചു. ദൈവം അവരെ ശിക്ഷിച്ചു. എങ്കിലും കരുണയോടെ അവരോട് ക്ഷമിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. എന്നിട്ടും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർക്ക് സ്വന്തമായി നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പോലും അവർ അവിശ്വസിച്ചു. ദൈവം അതിനു തക്ക ശിക്ഷ നൽകി. അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. 40 വർഷം നീണ്ടുനിന്ന മരുഭൂമിവാസം ക്ലേശകരമായിരുന്നു. പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി പിറുപിറുക്കും. മോശയാകട്ടെ ദൈവസന്നിധിയിൽ ജനത്തിനായി മാപ്പപേക്ഷിക്കും. അങ്ങനെ അനുസരണക്കേടും ധിക്കാരവും കൈമുതലായുള്ള ഒരു ജനത്തെയാണ് മോശ മുന്നോട്ട് നയിച്ചത്. മോശയുടെ മരണം. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച കാലം മുതൽ അവരുടെ നേതാവായിരുന്നു മോശ. ദൈവത്തിൻ്റെ പ്രവാചകനുമായിരുന്നു അദ്ദേഹം. ഒട്ടേറെ കുറവുകളുണ്ടായിരുന്ന മോശയെ ധൈര്യവും ശക്തിയും നൽകി ദൈവം നിയോഗിച്ചു. തൻ്റെ നേതൃത്വത്തിലുള്ള ജനത്തിനു വേണ്ടി മോശ വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചു. പലപ്പോഴും ജനം മോശയ്ക്കെതിരെ തിരിഞ്ഞു. മോശയ്ക്കെതിരായി പിറുപിറുക്കാനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും അവർ മടി കാണിച്ചില്ല. ഒരിക്കൽ കല്ലെറിഞ്ഞു കൊല്ലാൻ വരെ അവർ ഒരുങ്ങി. എന്നിട്ടും മോശ അവർക്കായി ദൈവസമക്ഷം മാധ്യസ്ഥം വഹിച്ചു. ജനത്തിൻ്റെ തെറ്റിന് അദ്ദേഹം പ്രായശ്ചിത്തം അനുഷ്ഠിച്ചിരുന്നു. ഇസ്രായേൽക്കാരുടെ വിഗ്രഹാരാധനയ്ക്ക് പരിഹാരമായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച നേതാവാണ് മോശ. എന്നാൽ മോശയ്ക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. കർത്താവ് ഒരിക്കൽ ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോമലയുടെ മുകളിലേക്ക് മോശയെ വിളിച്ച് വാഗ്ദത്ത ദേശം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇതു കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. മരുഭൂമിയിൽ വെച്ചു തന്നെ മോശ മരിച്ചു. മോവാബ് ദേശത്തുള്ള താഴ്വരയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം 30 ദിവസത്തേക്ക് ദുഃഖമാചരിച്ചു. പുറപ്പാട് സംഭവം മുതൽ ഇസ്രായേൽ വഴി നടന്നത് മോശയുടെ നേതൃത്വത്തിലായിരുന്നു. മോശയെപ്പോലെ കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിന് പിന്നീടുണ്ടായിട്ടില്ല. ജോഷയുടെ നേതൃത്വം. മോശയുടെ സഹായിയായിരുന്ന ദൈവം നൽകിയ അഹരോൻ മോശയ്ക്ക് മുമ്പേ മരിച്ചു. മോശയുടെ പിൻഗാമിയായി ഇസ്രായേലിനെ നയിക്കാൻ ദൈവം ജോഷുവയെ നിയോഗിച്ചു. മരണത്തിന് മുമ്പ് മോശ ജോഷുവയെ അനുഗ്രഹിച്ചു. മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നൂനിൻ്റെ പുത്രനായിരുന്നു ജോഷുവ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ജോഷുവയുടെ മേലുണ്ടായിരുന്നു. ജനം ജോഷുവയുടെ വാക്കു കേൾക്കുകയും കർത്താവ് അവനെ നയിക്കുകയും ചെയ്തു. മോശയുടെ നിർദ്ദേശങ്ങൾ ജോഷുവ അനുസരിച്ചു. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ജോഷുവ ശ്രദ്ധിച്ചു. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് ജോഷുവ ഇസ്രായേലിനെ കാനാൻ ദേശത്തെത്തിച്ചത്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ അന്ത്യത്തിൽ മോവാബ് എന്ന സ്ഥലത്തെത്തി. ജോർദാൻ നദിയുടെ തീരത്തുള്ള സ്ഥലമാണ് മോവാബ്. കാനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ നദി കടക്കണം. ജോഷുവ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങളടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടിനിൽക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് മുമ്പേ പുരോഹിതന്മാർ കർത്താവ് നൽകിയ കൽപ്പലകകൾ അടങ്ങിയ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യാത്രയായി. ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു വാഗ്ദാന പേടകം. ജനം പേടകത്തെ പിന്തുടർന്നു. പുരോഹിതന്മാർ ജലത്തെ സ്പർശിച്ച നിമിഷം തന്നെ ഒഴുക്ക് നിലച്ചു. ജോർദാൻ നദിയിൽ വരണ്ട ഭൂമി കാണപ്പെട്ടു. ജനം ജെറീക്കോയ്ക്കു നേരെ മറുകര നടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്തു നിന്നു. സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു. അത്ഭുതകരമായി കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽക്കാർ അതുപോലെ തന്നെ അത്ഭുതകരമായി ജോർദാൻ നദി കടന്ന് കാനാൻ ദേശത്തും പ്രവേശിച്ചു. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനം ജോർദാൻ കടന്നുകഴിഞ്ഞപ്പോൾ ദൈവം ജോഷിയോട് നിർദ്ദേശിച്ചതനുസരിച്ച് ജോർദാനിൽ നിന്നും ശേഖരിച്ച 12 കല്ലുകൾ കൊണ്ട് അവർ ദൈവത്തിനൊരു സ്മാരകമുണ്ടാക്കി. അത്ഭുതകരമായി അവർ ജോർദാൻ നദി കടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത് എന്ന് ഭാവി തലമുറയോട് പറയണമെന്ന് ജോഷുവ നിർദ്ദേശിച്ചു. സ്മാരകമുണ്ടാക്കിയ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേര് ലഭിച്ചു. കാനാൻ ദേശം കീഴടക്കുന്നു. ഗിൽഗാലിൽ താമസിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ കാനാൻ ദേശം കീഴടക്കി. ജോഷുവയിലൂടെ ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവർ കാനാൻ ദേശം സ്വന്തമാക്കിയത്. ജെറീക്കോ എന്ന പട്ടണമായിരുന്നു അവർ ആദ്യം കീഴടക്കിയത്. ഉയരത്തിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട ജെറീക്കോ അത്ഭുതകരമായ വിധത്തിൽ കീഴടക്കാൻ ദൈവം ഇസ്രായേൽക്കാരെ സഹായിച്ചു. തുടർന്ന് ഒന്നൊന്നായി കാനാൻ ദേശത്തെ ഓരോ പട്ടണവും ഇസ്രായേൽക്കാർ കീഴടക്കി. കൈവശമാക്കിയ ഭൂമിയെല്ലാം ജോഷുവ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കുമായി ഭാഗിച്ചുകൊടുത്തു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയ്ക്ക് അവകാശമായി നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി. ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളിൽ അവസാനത്തേതായിരുന്നു അത്. തേനും പാലും ഒഴുകുന്ന ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നാട് എന്നാണ്. ഈജിപ്തിലെ അടിമത്തവും മരുഭൂമിയിലെ കഷ്ടപ്പാടും കഴിഞ്ഞു. ഇനി സ്വന്തം ദേശത്ത് ദൈവ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ കഴിയാം. കാരണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽക്കാർക്ക് വേണ്ടതെല്ലാം നൽകിയിരുന്നു. പഴയ ജനതയുടെ നീണ്ട കാത്തിരിപ്പിന് ഫലമുണ്ടായി. ദൈവസ്നേഹത്തെ അവർ വീണ്ടും അനുഭവിച്ചറിഞ്ഞു. സ്വർഗീയ ജെറുസലേം. പുതിയ നിയമ ജനതയും ഇതുപോലൊരു നീണ്ട തീർത്ഥാടനത്തിലാണ്. സഭാമക്കളായ നാം ഏവരും അതിൽ പങ്കുചേരുന്നു. സ്നേഹപിതാവായ ദൈവം ഈശോ വഴി വാഗ്ദാനം ചെയ്തിരുന്ന പുതിയൊരു കാനാൻ ദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. യാത്രയുടെ ഒടുവിൽ നാം ലക്ഷ്യസ്ഥാനമായ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം സ്വർഗമാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കാൾ എത്രയോ മനോഹരമാണ് അവിടം. ദൈവിക സാന്നിധ്യത്തിൻ്റെ കൂടാരമാണ് സ്വർഗം. അവിടെ എത്തിച്ചേരുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും അന്തിമമായ ലക്ഷ്യം. തെറ്റുകൾ ചെയ്തു പോയെങ്കിലും ഇസ്രായേൽ ജനം കാനാൻ ദേശമെന്ന ലക്ഷ്യം മറന്നില്ല. കഷ്ടപ്പാടുകൾക്ക് ശേഷം അവർക്ക് ലക്ഷ്യം നേടാൻ സാധിച്ചു. പഴയ നിയമജനതയുടെ ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെ. പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി നാം ജീവിക്കണം. ഒടുവിൽ സ്വർഗീയ സന്തോഷത്തിൽ പങ്കുകാരാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് എത്തിച്ച ദൈവമേ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. നമുക്ക് പാടാം. തേനും പാലും തിരതല്ലും കാനാൻ ദേശം കാണാതെ കാഴ്ചകൾ മോശവെടിഞ്ഞല്ലോ, കാലം യവനിക വീഴ്ത്തുകയാൽ. ജോഷ വരുന്നൊരു നേതാവായി ജനനിര തങ്ങി ഗിൽഗാലിൽ, കാനാൻ ദേശമവർക്കുടനെ കൈവന്നതിനാലാമോദം. തീർത്ഥാടകരാണല്ലോ നാം, സ്വാർത്ഥത വിട്ടുചരിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യം മർത്യർക്ക കാനാൽ ദേശം സമമെന്നും. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ഇസ്രായേൽ ജനം അത്ഭുതകരമായി ജോർദാൻ നദി കടന്ന് കാനാൻ ദേശത്ത് എത്തിയ സംഭവം വിവരിച്ചു പറയുക. ജോശുവ 3:1-17 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിയമാവർത്തനം 31:8. നമുക്ക് പ്രവർത്തിക്കാം. താഴെ പറയുന്ന സ്ഥലങ്ങൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. ജോർദാൻ നദി, കാനാൻ ദേശം. എൻ്റെ തീരുമാനം. കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തെപ്പോലെ ഞാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കും.